joy in heaven over one sinner who repents.
രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്.
I'm sure there's a lot of joy in heaven to hear these little children quote scripture.
സ്വർഗം യഥാർത്ഥമായിട്ടും സന്തോഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൊച്ചുകുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ വചനം പറഞ്ഞപ്പോൾ
certainly a lot of joy in my heart.
തീർച്ചയായിട്ടും എന്റെ ഹൃദയത്തിൽ അത് സന്തോഷമുണ്ടാക്കുന്നു.
The world in which we live is going more and more into sin.
നാം ജീവിക്കുന്ന ഈ ലോകം കൂടുതൽ കൂടുതൽ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
And it's a wonderful thing to allow our children to grow up in a godly atmosphere.
അതിന്റെ നടുവിലെ ദൈവികമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
You know, Jesus once said these words in Matthew 18, which I think of very often.
ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു വചനം മത്തായിയുടെ സുവിശേഷം 18 അധ്യായത്തിലെ യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്യമുണ്ട്.
Jesus said in verse, he's talking about people who cause others to stumble.
മറ്റുള്ളവരെ വീഴ്ചയിലാക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്.
He took a little child in his hand in verse 2.
രണ്ടാം വാക്യം, അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച്,
and he said in verse 6, if anyone causes one of these little ones who believe in me to stumble, it's better for him that a heavy millstone be hung around his neck and be drowned in the depth of the sea.
ആറാം വാക്യത്തിൽ പറയുന്നു, എന്നെ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ തള്ളിക്കളയുന്ന അവൻ നന്ന്.
Those of you who have heard me many times know that sometimes I speak very strongly.
എന്നെ കേട്ടിട്ടുള്ള നിങ്ങൾ അനേകർക്കും അറിയാം, ചില സമയത്ത് ഞാൻ വളരെ ശക്തമായിട്ട് സംസാരിക്കാറുണ്ട്, ശക്തമായ ഭാഷയിൽ.
And I remember once a brother told me.
ഞാൻ ഒരു ഓർക്കുന്നു, ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു,
Brother Zach, you really preach very hard.
സഹോദരൻ സാഖേ, നീ വളരെ ശക്തമായിട്ട് വളരെ ഉറച്ച ഭാഷയിൽ സംസാരിക്കുന്നു.
And I said, you haven't read the Bible, how Jesus spoke.
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ യഥാർത്ഥമായിട്ടും ദൈവത്തിന്റെ വചനം വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് എങ്ങനെ കർത്താവ് സംസാരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ലാത്തത്.
Have you ever heard me tell anyone, tie a millstone round your neck and go and jump in the sea?
ഞാൻ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ കഴുത്തിലെ തിരികല്ല് കെട്ടി സമുദ്രത്തിൽ കൊണ്ടിടണമെന്ന് പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
No, I have never said anything so strong.
ഇത്ര ശക്തമായിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
You know why?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
I don't love you as much as Jesus loves you.
യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല.
He loved people so much.
അദ്ദേഹം കൂടുതൽ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു.
That's why he could turn around to his closest co-worker and say, "Get behind me, Satan."
അതുകൊണ്ടാണ് കർത്താവിനെ തിരിഞ്ഞു നിന്ന് തന്റെ തന്നെ ശിഷ്യനോട് പറയാൻ സാധിച്ചത്, സാത്താനെ എന്നെ വിട്ടുപോ.
I've never said that to anybody because I don't love people so much.
ഞാൻ ഒരു മനുഷ്യനോടും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, കാരണം അത്രയധികം ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല.
I've exposed hypocrites, but I've never spoken to them and said, "You generation of vipers."
ഞാനെ കപട ഭക്തി യഥാർത്ഥമായിട്ട് വെളിവാക്കിയിട്ടുണ്ട്, എന്നാൽ ഞാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞതുപോലെ സർപ്പസന്തതികളെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
Because I don't love those hypocrites as much as Jesus, who gave his life for them.
അവർക്ക് വേണ്ടി, ആ കപട ഭക്തിക്കാർക്ക് വേണ്ടി ജീവനെ കൊടുത്ത കർത്താവ് സ്നേഹിച്ച അത്രയും ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല.
So it's very important that we don't do anything in our life that stumbles these little children.
അതുകൊണ്ട് ഇത് വളരെ പ്രധാനം വർഹിക്കുന്നു, ഈ ചെറിയ ഒരു ചെറിയവരിൽ ഒരുത്തനെ വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളത്.
The way we live, the way we dress, the way we speak.
നമ്മൾ ജീവിക്കുന്ന രീതി, നാം ഡ്രസ് ധരിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി.
The way we speak about other people in our home.
നമ്മുടെ വീട്ടിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന രീതി.
Our children must see an example.
നമ്മുടെ കുട്ടികൾ നമ്മളിൽ ഒരു മാതൃക കാണണം.
The world is full of those who gossip and speak evil of others.
ലോകം മുഴുവൻ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ആൾക്കാരാൽ നിറഞ്ഞിരിക്കുകയാണ്.
And children learn from their parents.
മാതാപിതാക്കളിൽ നിന്നും കുട്ടികൾ ഇത് പഠിച്ചെടുക്കുന്നു.
I remember seeing a young man who couldn't give up smoking.
ഞാൻ ഓർക്കുന്നു, ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ അവനെ തന്റെ പുകവലി നിർത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥ.
He grew up to be 50 years old and he still couldn't give up smoking.
50 വയസ്സ് ആയിട്ട് പോലും അദ്ദേഹത്തിന് തന്റെ പുകവലി ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല.
I asked him, how did you pick up this habit?
ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ സ്വഭാവം നിനക്ക് കിട്ടിയത്?
He said, my father used to send me when I was 12 years old to the shop to buy cigarettes for him.
അത് പറഞ്ഞു, ഈ എന്റെ ഞാൻ 12 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ പിതാവ് സിഗരറ്റ് മേടിക്കാനായിട്ട് എന്നെ കടയിൽ പറഞ്ഞു വിടുമായിരുന്നു.
I decided to try it one day.
ഒരിക്കൽ ഞാൻ തീരുമാനിച്ചു ഞാനും ഇത് തന്നെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
And the result is 38 years later he's a slave to it.
അതിന്റെ ഫലം എന്തെന്നാൽ 38 വർഷത്തിന് ശേഷവും അദ്ദേഹം അതിന് അടിമയായിട്ട് വസിക്കുന്നു.
Think if his father had never done that.
ആ പിതാവ് ഒരിക്കലും അങ്ങനെ ചെയ്തില്ലായിരുന്നെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി.
One small action.
ഒരു ചെറിയ പ്രവൃത്തി.
And you ruined somebody's life forever.
അതുമൂലം വേറൊരു വ്യക്തിയുടെ ജീവിതം നശിപ്പിച്ചു.
It's the same with gossiping, backbiting, anything.
മറ്റുള്ളവരെ കുറിച്ച് കുറവ് പറയുന്നതും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലും ഒക്കെ ഇതേ കാര്യം തന്നെയാണ്.
The one law that Jesus gave us was treat other people the way you want to be treated yourself.
യേശു കർത്താവിന്റെ ഒരു നിയമം എന്തെന്നാൽ നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് പെരുമാറാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുക.
A few weeks ago I wrote a letter to my 4 boys and their families.
കുറച്ചാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ എന്റെ കുട്ടികൾക്ക് 4 ബോയ്സിനെ ആൺപിള്ളേർക്ക് ഒരു കത്ത് എഴുതി.
And I said I want to encourage you to follow this principle in your home now that all of you are married.
നിങ്ങളെ ഇപ്പോൾ വിവാഹം കഴിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ഈ ചില നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്.
That you never speak to each other as husband and wife in a way that you don't want the other person to speak to you.
നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റേ ആള് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരിക്കലും സംസാരിക്കരുത് നിങ്ങളുടെ ഇടയിൽ.
It means if you don't like somebody shouting at you, don't shout at them.
അതിന്റെ വേറെ രീതിയിൽ അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വേറൊരാൾ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഷൌട്ട് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഒരിക്കലും അത് ചെയ്യരുത്.
And don't speak anything in your home that you don't want somebody else to speak about you in their home.
മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അതേ കാര്യം തന്നെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ ചെയ്യരുത്.
You got children growing up, they must learn from childhood these good habits.
ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാനിടയാവും.
And if you follow that, if you when you develop any new habit, you may not be able to follow it perfectly from the first day.
നിങ്ങൾ ഒരു പുതിയ സ്വഭാവം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ ദിവസം തൊട്ട് ചിലപ്പോൾ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ സാധിച്ചില്ല.
If you slip up,
നിങ്ങൾ അവിടെ വീണെങ്കിൽ
don't get discouraged.
അവിടെ നിരാശപ്പെട്ടു പോകരുത്.
Just help one another.
പരസ്പരം സഹായിക്കുക.
Just remind one another.
പരസ്പരം ബലപ്പെടുത്തുക അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുക.
You remember on September so and so date we decided that from now on we will not treat other, that we will treat each other the way we want to be treated ourselves.
ഓർക്കുന്നുണ്ടോ ഇത്ര ഇന്ന വർഷങ്ങൾ ഇന്ന സമയത്ത് നമ്മളെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തതാണ്, മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നാം ചെയ്യില്ല എന്നുള്ള തീരുമാനം എടുത്ത് ഓർക്കുന്നു എന്ന് പറഞ്ഞ് നാം സഹായിക്കണം.
That's just like if somebody falls down you give him a hand to lift him up. There's nothing wrong in that.
ഒരാൾ വീണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരു കൈ കൊടുത്ത് ഉയർത്തുന്നതിനകത്ത് ഒരു തെറ്റുമില്ല.
സോ വെൻ വി സ്റ്റാർട്ട് എ ന്യൂ ഹാബിറ്റ് വി മേ ഫാൾ.
അതുകൊണ്ട് നാം ഒരു പുതിയ സ്വഭാവം തുടങ്ങുമ്പോൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്.
ഹസ്ബൻഡ് മേ ഫാൾ, വൈഫ് മേ ഫാൾ.
ഭാര്യ വീണേക്കാം, ഭർത്താവ് വീണേക്കാം.
Somebody can lift them up.
ആർക്കെങ്കിലും ഒരാൾക്ക് അത് ഉയർത്താനായിട്ട് സാധിക്കും ആ വ്യക്തിയെ, വീണ വ്യക്തിയെ.
The other day at the public meeting somebody came to me.
കഴിഞ്ഞ ദിവസം പൊതു മീറ്റിംഗിൽ ഒരാൾ എന്റെ അടുത്ത് വന്നു.
And said, you know, when my wife and I get angry with each other,
when he said that,
our little 8-year-old girl says, Daddy, now you're getting angry.
എന്റെ കൊച്ചു പെൺകുട്ടി വളർന്നു വരുന്ന എന്റെ കൊച്ചു പെൺകുട്ടി അവൾ പറയുന്നു, ഡാഡി നീ ദേഷ്യപ്പെടുന്നു എന്ന് എന്നോട് പറയുന്നു.
You remember what you heard, brother, Uncle Zach say?
സഹോദരൻ സാഹിബ് പറഞ്ഞ എന്താണെന്ന് നീ കേട്ടോ പിതാവേ.
I remember another girl who told her mother.
ഞാൻ ഓർക്കുന്നു വേറൊരു പെൺകൊച്ചെ അവളുടെ അമ്മയോട് പറഞ്ഞത്.
You remember what Uncle Zach said, when you lose your temper, when you get angry, it's the devil sitting on your head.
ഓർക്കുന്നു സഹോദരൻ സാഹിബ് പറഞ്ഞു നിനക്ക് ദേഷ്യം വിടുമ്പോഴേ പിശാച് നിന്റെ തലയിൽ കയറിയിരിക്കുകയാണെന്ന്.
It's the mother who told me that. That her daughter told her, reminded her like.
ആ പെൺകുച്ചാണ് മാതാവിനെ അതൊക്കെ ഓർമ്മപ്പെടുത്തിയത്.
Thank God for little children.
കൊച്ചു കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
They help us to be holy.
അവര് നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് സഹായിക്കുന്നു.
Don't get offended if your children remind you of what I said this evening.
അതുകൊണ്ട് സായക്ക് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങളെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ നിങ്ങൾ വിഷമം തോന്നരുത്.
If daddy falls down and the little 6-year-old girl helps daddy to get up, is that a good thing or not?
ഒരു പിതാവ് വീഴുമ്പോൾ 6 വയസ്സുള്ള കുഞ്ഞ് ആ പിതാവിനെ സഹായിക്കുന്നത് തെറ്റാണോ ശരിയാണോ?
Very good thing.
അത് ഏറ്റവും നല്ലതാണ്.
So we should value our children.
അതുകൊണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വില കൊടുക്കണം, വിലമതിക്കണം.
You know, when we sin, we think it's because we are weak.
നാം പാപം ചെയ്യുന്നതിന്റെ കാരണം നമ്മൾ ബലഹീനമായതുകൊണ്ടാണെന്ന് ചിന്തിക്കാറുണ്ട്.
It's not true.
അത് സത്യമല്ല.
I remember a brother saying, "Oh, brother Zach, pray for me. I'm so weak."
ഞാൻ ഓർക്കുന്നു ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരൻ സായ്ക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ വളരെ ബലഹീനനാണ്.
I get angry so quickly.
പലപ്പോഴും ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു.
I say, "You're not weak. You're too strong. That's your problem."
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "നീ ബലഹീനനല്ല, കൂടുതൽ ശക്തിയുള്ളവനാണ്, അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്."
Only strong people get angry.
ആ ശക്തിയുള്ളവനാണ് അല്ലെങ്കിൽ ശക്തി ഏറിയവനാണ് പിടിയിൽ ദേഷ്യപ്പെടുന്നത്.
And I said, "I'll prove that to you."
ഞാൻ പറഞ്ഞു, ഞാൻ അത് നിനക്ക് തെളിയിച്ചു തരാം.
Here is a person who is just been admitted into hospital.
ഇവിടെ ഒരു വ്യക്തി ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണ് വരകട്ടെ.
And he's lying in bed and he's complaining against the doctor, nurses, everybody.
അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ആ ഡോക്ടർമാരെ കുറിച്ചും നേഴ്സുമാരെ കുറിച്ചും ഒക്കെ പരാതി പറയുകയാണ്.
He's loud and angry.
അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടാണ്, വളരെ ശക്തി ഉറക്കയും ദേഷ്യത്തോടെയാണ് പറയുന്നത്.
And the next day he gets a little sicker.
അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ രോഗം അല്പം കൂടെ മൂർച്ഛിച്ചു.
Then he's not complaining so loud.
അത്രയും ശക്തമായിട്ട് ഇന്നലെ പറഞ്ഞ അത്രയും ശക്തമായിട്ട് ഉറക്കെ പറയാൻ ഒക്കുന്നില്ല.
He's become a little weaker, so he can't shout so loud now.
ഇന്ന് അദ്ദേഹം കൂടുതൽ ബലം കുറവുള്ളവനായി തീർന്നു, അതുകൊണ്ട് കൂടുതൽ ശക്തിയോടെ പറയാൻ ഒക്കുന്നില്ല.
Two days later he's got tubes in his nose and mouth and hands and all and he's completely silent.
രണ്ടുദിവസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മൂക്കിലൂടെ ഒക്കെയും കൂടുതൽ കുഴലുകളൊക്കെ ഇട്ടു. പിന്നെ അദ്ദേഹത്തിന് ഒട്ടും തന്നെ സംസാരിക്കാൻ വരാത്തോ.
Then he doesn't get angry at all.
ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് ദേഷ്യപ്പെടാനേ സാധിക്കുന്നില്ല.
When did he get angry?
എപ്പോഴാണ് നാം ദേഷ്യപ്പെടാറുള്ളത്?
When he was strong.
നാം ശക്തിയുള്ളവരായിട്ടിരിക്കുമ്പോൾ.
When did he finish with it?
എപ്പോഴാണ് അത് തീരുന്നത്?
When he became weak.
നാം ബലഹീനനാവുമ്പോൾ.
You know what God seeks to do with all of us?
ദൈവം നമ്മളോടൊക്കെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അറിയാമോ?
Yes, to make us weak.
നമ്മെ ബലഹീനരാക്കാനായിട്ട്.
If he succeeds in that,
ദൈവം അതിൽ വിജയിക്കുന്നെങ്കിൽ,
we will really be overcomers.
തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥ വിജയമുള്ളവരായി തീരും.
You know, the Corinthians were very clever people.
കൊരിന്ത്യ സഭയിലുള്ള ആൾക്കാരെ വളരെ ബുദ്ധിമാന്മാരായിരുന്നു.
I think they were like today's graduates and postgraduates who know so much.
ഇന്നത്തെ ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ ആയിട്ടുള്ള ഒത്തിരി അധികം വിവരമുള്ള ആൾക്കാരായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
They were so clever that they even despised the apostle Paul who had planted their church.
അവരുടെ സഭ നട്ടതായ പൗലോസ് അപ്പോസ്തലനെ പോലും നിന്ദിക്കത്തക്ക വിധത്തിൽ ബുദ്ധിയുള്ളവരായിരുന്നു കൊരിന്ത്യ സഭയിലെ ആൾക്കാർ.
They questioned whether he was an apostle.
അവര് പൗലോസിനെ ചോദ്യം ചെയ്തു, അവനൊരു യഥാർത്ഥ അപ്പോസ്തലനാണോ അല്ലയോ.
And they wanted proof that Christ was speaking through him.
അവർക്ക് എപ്പോഴും തെളിവ് വേണമായിരുന്നു, ക്രിസ്തു പൗലോസിലൂടെ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്.
സോ പോൾ സേസ്, ഓക്കേ, ഐ'ൽ ഗിവ് യു എ പ്രൂഫ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് സ്പീക്കിംഗ് ത്രൂ മീ.
അങ്ങനെ പൗലോസ് പറഞ്ഞു, ക്രിസ്തു എന്നിൽ കൂടെ സംസാരിക്കുന്നതിന് ഞാൻ ഒരു തെളിവ് തരാം.
And what does he say?
അദ്ദേഹം എന്താണ് പറഞ്ഞത്?
Does he say, "Well, you know, there was a guy called Eutychus who fell out of a window once day and I raised him from the dead"?
അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്? യൂത്തിക്കസ് എന്ന് പറയുന്ന ആള് ജനലിന്റെ വെളിയിൽ കൂടെ വീണപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഉയർപ്പിച്ചു എന്നാണ് പറഞ്ഞത്.
And there was another man in Lystra who was lying lame and I raised him up, made him walk.
ലിസ്ട്ര എന്ന ആ വ്യക്തിയെ മുടന്തനായിരുന്നു, ഞാൻ അവനെ മുടന്ത് സൗഖ്യമാക്കി എന്നാണ് പറഞ്ഞത്.
And one day when I was in prison in Philippi, I prayed and the whole prison shook and we all got released.
ഒരിക്കൽ ഞാൻ ഫിലിപ്പിയിൽ ജയിലിലായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ ജയിൽ മുഴുവൻ കുലുക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായി, അതാണ് പറഞ്ഞത്.
If you had those experiences, maybe you would have said those things to prove that you are an apostle.
നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾ കൂടെ സംസാരിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു തെളിവായിട്ട് എടുക്കുവാറ്.
But Paul didn't say any of those things.
എന്നാൽ പൗലോസ് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ
പറഞ്ഞില്ല. You know, today's preachers boast about all the wonderful things that happen here, there and everywhere.
ഇന്നത്തെ പ്രസംഗകരെ അവർ നടത്തിയ വലിയ വലിയ കാര്യങ്ങൾ, അവിടെ ഇവിടെ നടത്തിയ വലിയ കാര്യങ്ങളാണ് പ്രസംഗിക്കാറുള്ളത്.
And their letters are all full of reports of what they did here, there and everywhere.
അവരുടെ കത്തുകളെല്ലാം എപ്പോഴും അവർ ഇന്ന ഇന്ന സ്ഥലത്തുകളിൽ ഓരോ ചെയ്ത വേലകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്.
Paul wrote 13 letters.
പൗലോസ് 13 ലേഖനങ്ങൾ എഴുതി.
It's very difficult to find any reports of his work in those letters.
ആ 13 ലേഖനങ്ങളിൽ താൻ ചെയ്ത വേലയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഒരിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നില്ല.
He doesn't tell us in those letters how many churches he planted.
അതിനകത്ത് പൗലോസ് പറയുന്നില്ല എത്ര സഭകളെ പൗലോസ് പണിതുവെന്ന്.
He doesn't tell us how many sick people he healed.
എത്ര ആൾക്കാരെ സൗഖ്യമാക്കി എന്ന് പറയുന്നില്ല.
He only speaks the word of God.
അദ്ദേഹം ദൈവത്തിന്റെ വചനം മാത്രമാണ് സംസാരിക്കുന്നത്.
That's taught me a lesson.
അത് എന്നെ ഒരു പാഠം പഠിപ്പിച്ചു.
That when I write a letter, I must speak the word of God and not reports of what I've done.
ഞാനും അതേപോലെ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ മറ്റുള്ള ഞാൻ ചെയ്ത കാര്യങ്ങളുടെ റിപ്പോർട്ട് അല്ല മറിച്ച് ദൈവവചനം സംസാരിക്കണം.
My example is not these American television preachers, it's the apostles in the Bible.
എന്റെ മാതൃക എന്ന് പറയുന്നത് അമേരിക്കൻ ടെലിവിഷനിലുള്ള പ്രീച്ചർ അല്ലെങ്കിൽ പ്രസംഗരല്ല കർത്താവായ യേശുക്രിസ്തുവാണ്.
And the apostles.
അപ്പോസ്തലന്മാരും.
So in 2 Corinthians 13 when Paul is trying to prove that Christ speaks through him.
2 Corinthians 13-ലെ പൗലോസ് ദൈവം തന്നിൽ കൂടെ സംസാരിക്കുന്നു എന്നുള്ളത് തെളിവായിട്ട് പറയുന്നു.
He says in verse 3.
അതിന്റെ മൂന്നാമത്തെ വാക്യം
You are seeking for proof that Christ speaks in me. So what is the proof that Christ is speaking in me?
ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നതിനുള്ള തെളിവ് എന്താണ്?
He said, I'll tell you.
ഞാൻ പറയാം.
Verse 4.
നാലാമത്തെ വാക്യം
Jesus Christ was crucified because of weakness, but he lives because of the power of God.
ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു.
We also are weak in him and we shall live by the power of God.
ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു.
So what is the proof he gives of his being an apostle and Christ speaking through him?
പൗലോസ് ഒരു അപ്പോസ്തലനാണെന്നുള്ളതിന് തെളിവ് എന്താണ് കൊടുത്തത്? അല്ലെങ്കിൽ ക്രിസ്തു തന്നിൽ കൂടെ സംസാരിക്കുന്നു എന്നുള്ളതിന് തെളിവ് എന്താണ് കൊടുത്തത്?
He said, "Do you see how weak I am?
എത്ര ബലഹീനനാണ് ഞാൻ എന്നുള്ളതാണ് തെളിവ് കൊടുത്തത്."
How many of us would think of pointing to our weakness as the mark of being godly?
ദൈവികം ഞാൻ ദൈവികനാണെന്നുള്ളതിന് തെളിവ് കൊടുക്കാനായിട്ട് എന്റെ ബലഹീനതകൾ കാണിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ നടുവിൽ?
Today we live in a day when preachers thump the pulpit and shout and yell and scream and run up and down the platform.
ഇന്ന് നാം വസിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് പ്രസംഗകരെ പലപ്പോഴും പ്രസംഗ പീഠത്തിൽ അടിച്ചുകൊണ്ട് അനേക കാര്യങ്ങൾ പറഞ്ഞ് വലിയ അത്യധികമായിട്ട് ഉയരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്.
When I picture Jesus speaking in the Gospels, I can't picture Jesus doing that.
ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തിലൊക്കെ നോക്കുമ്പോൾ കർത്താവ് അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് ഞാൻ കാണാൻ സാധിക്കും.
I can't picture Jesus standing here and thumping the platform and running up and down with a mic in his hand.
യേശു കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു പിക്ചർ എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് ആ പുൽപ്പിറ്റിൽ അടിച്ച് ഉറക്കെ സത്യത്തിൽ സംസാരിക്കുന്ന കാര്യമൊന്നും.
He never sought to show how strong he was.
അദ്ദേഹത്തിന് കർത്താവിനെ താൻ എത്ര ശക്തനാണെന്നുള്ളത് കാണിക്കാനായിട്ട് തന്റെ ബലഹീനതയിലാണ്.
He always showed his weakness.
തന്റെ ബലഹീനതയാണ് താൻ എപ്പോഴും കാണിച്ചത്.
He never, you know, when people called him the prince of devils.
പിശാചിന്റെ രാജാവെന്ന് ആൾക്കാർ അദ്ദേഹത്തെ കർത്താവിനോട് സംസാരിച്ചപ്പോൾ
He never responded in anger.
കർത്താവ് ഒരിക്കലും ദേഷ്യത്തോടെ അവരോട് പ്രതികരിച്ചില്ല.
He was a weak man.
അദ്ദേഹം കർത്താവ് എല്ലായ്പ്പോഴും ഒരു ബലഹീനനായിരുന്നു.
The strong person will respond in anger.
ശക്തിയുള്ള ഒരു മനുഷ്യൻ ദേഷ്യത്തിൽ സംസാരിക്കുന്നു.
A weak person, he said, you are forgiven.
ഒരു ബലഹീനനാണെങ്കിലോ എല്ലായ്പ്പോഴും പറയും നിന്റെ കാര്യങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു.
That's what he did.
അതാണ് അദ്ദേഹം ചെയ്തത്.
Many people haven't seen Jesus clearly in their life.
അനേകരും തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ യേശു കർത്താവിനെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലാത്തവരാണ്.
And that's why they behave in such an unchristian way.
അതുകൊണ്ടാണ് പലപ്പോഴും അവരെ അക്രൈസ്തവ രീതിയിൽ പെരുമാറാനുള്ളത്.
He never wanted to be a leader.
കർത്താവ് ഒരിക്കലും ഒരു നേതാവാകാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു.
They once tried to make him a king and he just ran away and disappeared.
ഒരിക്കൽ അവരെ കർത്താവിനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ നടുവിൽ നിന്ന് കർത്താവ് അപ്രത്യക്ഷനാവുകയായിരുന്നു ചെയ്തത്.
Because he had come to earth to be a servant, not a leader.
കാരണം കർത്താവ് നമ്മുടെ നടുവിലേക്ക് വന്നത് ഒരു ശുശ്രൂഷക്കാരനാകുവാനായിട്ടാണ്, അല്ലാതെ ഒരു നേതാവാകാനായിട്ടല്ല.
ബിഫോർ ദി അപ്പോസ്റ്റൽസ് വർ ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്,
അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുമ്പായിട്ട്
ദേ സോട്ട് ടു ബി ലീഡേഴ്സ്.
അവരെ പലപ്പോഴും നേതാക്കന്മാരാകാൻ ശ്രമിച്ചിട്ടുണ്ട്.
ബട്ട് ജീസസ് ടോൾഡ് ദം ഇറ്റ് ഷുഡ്ന്റ് ബി ലൈക്ക് ദാറ്റ് വിത്ത് യു.
അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആയിരിക്കരുത് നിങ്ങളുടെ നടുവിൽ.
ദാറ്റ്സ് ഇൻ ദി വേൾഡ്.
അത് ലോകത്തിലുള്ള കാര്യമാണ്.
ബട്ട് ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ മൈ കിംഗ്ഡം, ബി എ സെർവന്റ്.
എന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് നേതാക്കന്മാരാകണമെങ്കിൽ നിങ്ങളെ ശുശ്രൂഷക്കാരായിരിക്കണം, അല്ലെങ്കിൽ ദാസന്മാരായിരിക്കണം.
And when they were filled with the Holy Spirit,
അവര് ഇതേ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ,
that's what they sought to become.
അതാണ് അവര് ചെയ്യാൻ തീരുമാനിച്ചത്.
And that's exactly what happens to anybody when he is filled with the Holy Spirit today.
അതുതന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. ആരെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ അതേ രീതിയിൽ പെരുമാറും.
When people are not filled with the Holy Spirit, it's like the disciples before Pentecost, they are fighting for leadership.
ആൾക്കാരെ പരിശുദ്ധാത്മാവിൽ നിറയാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ആ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് മുമ്പ് ചെയ്ത രീതിയിൽ നേതാക്കന്മാരാകുവാനായിട്ട് ശ്രമിക്കും.
I know when God filled me with the Holy Spirit, I had zero desire to be a leader anywhere in the world.
എനിക്കറിയാം എന്റെ ജീവിതത്തിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ വെറും പൂജ്യമായിരുന്നു എന്റെ നേതാവാകണം എന്നുള്ള ചിന്തയിൽ ഉണ്ടായിരുന്നത്.
Zero desire to stand in any pulpit.
വെറും പൂജ്യ ആഗ്രഹമായിരുന്നു ഈ പ്രസംഗപീഠത്തിൽ നിന്ന് പ്രസംഗിക്കണം എന്നുണ്ടായിരുന്നത്.
I just wanted to be a witness for Jesus. To people here and there.
യേശുക്രിസ്തുവിനു വേണ്ടി അവിടെ ഇവിടെയും ഒരു സാക്ഷിയാകുക എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
It's very easy for our church to become like the churches in the world.
വളരെ എളുപ്പമാണ് നമ്മുടെ സഭ ലോകത്തിലുള്ള ഒരു സഭയെ പോലെ ആയിത്തീരാനായിട്ട്.
If we stop seeing Jesus clearly.
ആ ശുശ്രൂഷിക്കുന്നവനായ യേശു കർത്താവിനെ നമ്മൾ കാണുന്നത് നിർത്തിയെങ്കിൽ.
And I believe that's unfortunately many people have lost the vision of Jesus in many of our churches.
നമ്മുടെ തന്നെ അനേക സഭകളിൽ യേശുക്രിസ്തുവിന്റെ ആ കാഴ്ചപ്പാട് പലപ്പോഴും നഷ്ടപ്പെട്ട അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്.
People are looking at other Christians and getting their understanding of Christianity from them, not from Jesus.
ആൾക്കാരെ പൊതുവെ ചെയ്യുന്നത് എന്തെന്നാൽ മറ്റുള്ളവരിൽ നിന്നും യേശു കർത്താവിനെ കുറിച്ച് പഠിക്കുകയും ആ കാഴ്ചപ്പാടുകൾ ലഭിക്കുകയും ചെയ്യുകയാണ്, അല്ലാതെ കർത്താവിൽ നിന്ന് തന്നെ പ്രാപിക്കുന്നില്ല.
The Lord wants many people who have clearly seen Jesus in their life.
കർത്താവിന് വേണ്ടി തങ്ങളുടെ തന്നെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് യേശുവിനെ കണ്ടെത്തിയവരെയാണ്.
He was crucified because of weakness, it says here.
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ബലഹീനത നിമിത്തം അവൻ ക്രൂശിക്കപ്പെട്ടു.
What does that mean?
അതിന്റെ അർത്ഥം എന്താണ്?
That means he had power but he wouldn't use it.
അതിന്റെ അർത്ഥം അവന് ശക്തി ഉണ്ടായിരുന്നു, എന്നാൽ അവൻ ഒരിക്കലും അത് ഉപയോഗിച്ചില്ല.
When Peter took out a sword to defend him and cut off somebody's ear.
പത്രോസ് ആ ദാസന്റെ കാത് വാളെടുത്ത് അറുത്തപ്പോൾ,
he did that to defend Jesus.
അവൻ യേശു കർത്താവിനു വേണ്ടി യേശു കർത്താവിനെ സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അത് ചെയ്തത്.
Jesus said, Peter, I can call 72,000 angels right now to help me.
കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസെ 72,000 ദൂതന്മാരെ ഇപ്പോ എനിക്ക് വിളിച്ചിറക്കാനായിട്ട് സാധിക്കും.
I won't call them.
എനിക്ക് അവരെ വിളിക്കാൻ ഒക്കും.
But I won't call them.
എന്നാൽ ഞാൻ ഒരിക്കലും അവരെ വിളിക്കുകയില്ല.
Because I live on earth as a weak man.
ഞാൻ കാരണം ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു ബലഹീന മനുഷ്യനായിട്ടാണ്.
If they kill me, let them kill me.
അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ.
If they spit on me, let them spit on me.
അവരെന്നെ മുഖത്ത് തുപ്പുന്നെങ്കിൽ തുപ്പട്ടെ.
If they call me the devil, let them call me the devil.
അവരെന്നെ പിശാച് എന്ന് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ.
Then who will defend you, Lord?
അപ്പോൾ ചോദിക്കണം, കർത്താവേ അങ്ങനെയാണെങ്കിൽ നിന്നെ ആര് സൂക്ഷിക്കും?
My heavenly Father.
എന്റെ സ്വർഗീയ പിതാവ്.
He will take care of everything.
പിതാവ് എന്റെ കാര്യങ്ങൾ സൂക്ഷിച്ചോളും.
If they kill me, he'll raise me up.
അവരെന്നെ കൊന്നെങ്കിൽ മൂന്നാം ദിവസം പിതാവ് എന്നെ ഉയർത്തും.
If people spit on me, my father will deal with them, not me.
ആൾക്കാർ എനിക്കെതിരായിട്ട് നിൽക്കുമ്പോൾ എന്റെ പിതാവ് സൂക്ഷിച്ചോളൂ അവരെ.
If they crucify me,
അവരെന്നെ ക്രൂശിക്കുന്നെങ്കിൽ,
my duty is to forgive them.
എന്റെ ചുമതല എന്തെന്നാൽ അവരോട് ക്ഷമിക്കുക.
I'll say, Father, forgive them. I've got nothing against them.
ഞാൻ പറയും, പിതാവേ അവരോട് ക്ഷമിക്കണമേ, എനിക്ക് എന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല അവർക്കെതിരായിട്ട്.
My father will deal with them one day.